السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർപ്പിക്കുകയാണ്. കുട്ടി ജനിച്ചാലുള്ള ആദാബുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് പെൺകുട്ടികളുടെ കാതുകുത്തൽ, മൂക്കുകുത്തൽ ഈ വിഷയത്തെ സംബന്ധിച്ചാണ്. ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ ഉലമാക്കൾക്കിടയിൽ ചെറിയൊരു ഖിലാഫ് നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ മൂക്ക് കുത്താമോ അല്ലെങ്കിൽ കാത് കുത്താമോ എന്ന വിഷയത്തിൽ. എന്നാൽ നാല് മദ്ഹബിലും മുഅത്തമദായിട്ടുള്ള അഭിപ്രായം അത് ജായിസാണ് എന്നുള്ളതാണ്. ഇവിടെ മുഅത്തമദായിട്ടുള്ള അഭിപ്രായം എന്ന് പറയാനുള്ള കാരണം, ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും അത് ജായിസ് അല്ല എന്ന അഭിപ്രായം പറയുന്ന ഉലമാക്കളുണ്ട്. ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ജായിസ് അല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് വീക്ഷണങ്ങളുള്ള ഒരു സംഗതിയാണത്. അതുകൊണ്ട് രണ്ട് കൂട്ടരുടെയും തെളിവുകൾ എന്താണ്, അതിലേതാണ് അർജഹായിട്ടുള്ള അഭിപ്രായം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന തെളിവുകൾ ഏതൊക്കെയാണ്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാല് മദ്ഹബിലും മുഅത്തമദായിട്ടുള്ള അഭിപ്രായം അത് ജായിസാണ് എന്നുള്ളതാണ്. ഇങ്ങനെ കാതുകുത്തുന്നത് ജായിസാണ് എന്നുള്ളതാണ്. അതിനവര് ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് സൂറത്ത് സുഹ്റുഫിലെ 18-ാമത്തെ ആയത്ത്, ഇതിലുള്ള ഒരു തെളിവ് ആ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിന് മക്കളെ ഉണ്ടാക്കിയ മുശ്രിക്കുകളെ സംബന്ധിച്ച്, ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിക്കുകയാണ്. അതിന്റെ തൊട്ടുമുകളിലുള്ള ആയത്തുകളിൽ ഈ ഒരു ഭാഗമാണ് വരുന്നത്. അതിൽ ആൺകുട്ടികൾ അവരെടുക്കുകയും പെൺകുട്ടികളെ അള്ളാഹുവിലേക്ക് ചേർത്തുകയും ചെയ്യുന്ന ആ സമ്പ്രദായത്തെ വിമർശിച്ചിട്ട് 17-ാമത്തെ ആയത്തിൽ പറയുന്നത് പെൺകുട്ടികളെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം കരുവാളിച്ചതായി പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിന് ശേഷം സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അല്ല പറഞ്ഞു, അവമൻ യുനശ്ഷഉ ഫിൽ ഹില്യതി വഹുവ ഫിൽ ഖിസാമി ഗൈറു മുബീൻ. ഇവിടെ സ്ത്രീകളുടെ രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് അല്ല ഈ ആയത്തിൽ പറയുന്നത്. പെണ്ണിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് അവരോടുള്ള ചോദ്യമാണ്. അവമൻ യുനശ്ഷഉ ഫിൽ ഹില്യ, ഈ ആയത്തിൽ അവർ തെളിവ് പിടിച്ചത് യുനശ്ഷഉ ഫിൽ ഹില്യതി, ഹില്യത്ത് ആഭരണം, ആഭരണം അണിയിച്ച് വളർത്തപ്പെടുന്ന എന്നാണ് അതിന്റെ അർത്ഥം. ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ആഭരണം അണിയിച്ച് വളർത്തപ്പെടുന്ന, അതേപോലെ തന്നെ വാഗ്വാദത്തിൽ ന്യായം തെളിയിക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ അല്ലെങ്കിൽ ഈ സ്ത്രീകളെയാണോ ഇവർ അള്ളാഹുവിന് സന്താനമായിട്ട് കൽപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ആയത്തിലെ വജുഹു ദിലാല, ഈ ആയത്തിലുള്ള തെളിവ്, യുനശ്ശഉ ഫിൽ ഹില്യ, ആഭരണമണിയിച്ച് വളർത്തപ്പെടുന്ന. ഇതിൽ സ്ത്രീകളുടെ ഒരു സിഫാത്തായിട്ട് അല്ലെങ്കിൽ അവരുടെ തബീഅത്തായിക്കൊണ്ട് പറയപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത്? ആഭരണമണിയിക്കപ്പെടുക എന്നുള്ളത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് ഫായിദകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാം, സ്ത്രീക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്, പോരായ്മകളുണ്ട്. ലാഹിറായിട്ടുള്ളതുണ്ട്, ബാത്തിനായിട്ടുള്ളതുണ്ട്, സൂറത്തിൽ വരുന്നതുണ്ട്, മാനയിൽ വരുന്ന ന്യൂനതകളുണ്ട്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതിൽ സൂറത്തിലും ലാഹിറായിട്ടും വരുന്ന ന്യൂനതകൾ പല നിലക്ക് പരിഹരിക്കപ്പെടുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നതിൽ ഒന്ന്, ആഭരണം അണിഞ്ഞ് അല്ലെങ്കിൽ ആഭരണം ധരിച്ചുകൊണ്ട് അവൾ അലങ്കരിക്കപ്പെടുന്നു, അതിലൂടെ അവൾ അണിയിക്കപ്പെടുന്നു, അങ്ങനെ ആ ന്യൂനത പരിഹരിക്കപ്പെടുന്നു. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്ന തെളിവ്, ആഭരണം എന്നുള്ളത് സ്ത്രീകളുടെ ഒരു തബീഅത്തായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സുന്നത്തായിട്ട് അവരുടെ ഒരു രീതിയായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അത് ഏതൊക്കെ രൂപത്തിലാകാം, ആഭരണം അണിയുമ്പോൾ പാലിക്കപ്പെടേണ്ട ഷർത്തുകൾ, അതൊക്കെ നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഈ ആയത്തിൽ നിന്ന് അത് നമുക്ക് തെളിവ് കിട്ടി. അത് ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ ആ രൂപത്തിലുള്ള ആ ന്യൂനതകൾ പരിഹരിക്കപ്പെടുന്നത് ഇബ്നു കസീർ പ്രത്യേകം എടുത്തു പറയുന്നത് ആ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആ ന്യൂനത പരിഹരിക്കപ്പെടുന്നത് ഈ ആഭരണത്തിലൂടെയാണ്. അത് ധരിച്ചിട്ട് അവൾ ആ സീനത്ത്, ആ തജമ്മുല്, അവര് എന്താ പറയാ, ഒരു അലങ്കാരം, അതിലൂടെ അവൾ അലങ്കരിക്കപ്പെടുകയാണ്, അതിലൂടെ അവൾ ആ സൗന്ദര്യം നേടുകയാണ് ചെയ്യുന്നത്. ഈ ആയത്ത് അതിലൊന്ന്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വരുമ്പോ ഈ ആഭരണം അണിയാം എന്ന് വരുമ്പോ ആ ആഭരണം അണിയുന്നതിനുള്ള വസീലകളുണ്ട്. ആ വസീലകളിൽ ഒന്നാണെന്ത്? കാതുകുത്തുക എന്നുള്ളത്. ആ വസീലകളിൽ ഒന്നാണെന്ത്? ആഭരണം അണിയാനുള്ള വസീലകളിൽ ഒന്നാണ് കാതുകുത്തുക എന്നുള്ളത്. അപ്പൊ അത് ഹറാമാണ് അല്ലെങ്കിൽ അത് മംനു ആണ്, അത് പാടില്ല, അത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള തെളിവ് കിട്ടണം. അപ്പൊ സ്ത്രീകളുടെ ഒരു സിഫാത്തിൽപ്പെട്ടതാണ് എന്ത്? ആഭരണം അണിയുക എന്നുള്ളത്. അതിന്റെ വസീലകളിൽ ഒന്നാണ് കാതുകുത്തുക എന്നുള്ളത്. മുക്കുന്നതിനെ സംബന്ധിച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇനി അത് പ്രത്യേകം, കാതുകുത്തുന്നത് പ്രത്യേകം വിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം തെളിവ് കിട്ടണം. അതല്ലാത്തതൊക്കെ ജായിസാകും, അസ്ലിൽ ജായിസാണ്. സൂറത്ത് ആറാഫിലെ 31-ാമത്തെ ആയത്ത്, 32-ാമത്തെ ആയത്ത്, അതിൽ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിനൽ റിസ്ഖി. അല്ലാഹു അവന്റെ ദാസന്മാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു കൊടുത്തിട്ടുള്ള, ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അലങ്കാര വസ്തുക്കളെയും വിശിഷ്ടമായ ആഹാരപദാർത്ഥങ്ങളെയും നിഷിദ്ധമാക്കുന്നത് ആരാണ്? എന്നിട്ട് പറഞ്ഞു, ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ ഖാലിസ. അല്ലാഹു അനുവദിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ ഈ ദുനിയാവിൽ സത്യവിശ്വാസികൾക്ക് ഉള്ളതാണ്. ഖാലിസത്തൻ യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ പരലോകത്ത് അവർക്ക് മാത്രമുള്ളതാണ്. കദാലിക നുഫസ്സിലുൽ ആയാത്തി ലഖൗമി യഅലമൂൻ. അപ്പൊ ഈ ആയത്ത് മനസ്സിലാകുന്നത്, അല്ലാഹു അനുവദിച്ചിട്ടുള്ള അലങ്കാരം, ആ അലങ്കാരത്തെ നിഷിദ്ധമാക്കുന്നത് ആരാണ്? അപ്പൊ ഒരു സംഗതി നമുക്ക് ഹറാമാണ് അല്ലെങ്കിൽ അത് നിഷിദ്ധമാണ് അതല്ലെങ്കിൽ അത് മംനു ആണ്, അതല്ലാഹു വിരോധിച്ചതാണ് അല്ലെങ്കിൽ റസൂൽ വിരോധിച്ചതാണ് എന്നുള്ളതിന് പ്രത്യേകമായ തെളിവ് കിട്ടാത്തിടത്തോളം കാലം ആ സംഗതി എന്താണ്? അത് ജായിസാണ്. അപ്പൊ ഒന്ന് ഈ ആയത്ത്, രണ്ടാമത് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് ചില ഹദീസുകളാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, എന്തിന്? കാതുകുത്താം, സ്ത്രീകൾക്ക് കാതുകുത്തൽ ജായിസാണ്, അത് ജായിസാണ് എന്നുള്ളതിന്റെ തെളിവ്, അത് മുബാഹാണ് എന്നുള്ളതിന്റെ തെളിവ്. ബുഖാരിയും മുസ്ലിമും ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിലെ സ്ത്രീകളായിട്ട് കണ്ടു, അവരോട് പ്രത്യേകമായിട്ടുള്ള വസീയത്തുകൾ കൊടുത്തു, അവരോട് ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. ആ പറയപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ബിലാൽ റളിയല്ലാഹു അനുഹു ഒരു തട്ടം പിടിച്ചു കൊടുത്തു, അങ്ങനെ സ്ത്രീകൾ എന്ത് ചെയ്തു? സദഖ ചെയ്യാൻ വേണ്ടി തുടങ്ങി. യുൽഖി ഫീഹി നിസാഉ സദഖ, ഒരു റിവായത്തിൽ അവര് സദഖകൾ ഇട്ടു കൊടുക്കാൻ തുടങ്ങി. വേറെ റിവായത്തിൽ കാണാം, ഫജഅൽന യതസദഖന മിൻ ഹുലിയഹിന്ന, അവർ ധരിച്ചിരുന്ന അവരുടെ ആഭരണങ്ങളിൽ നിന്നും അവർ സദഖ കൊടുത്തു. അവിടെ തെളിവ് യതസദ്ദഖ്ന മിൻ ഹുലിയഹിന്ന, ഹുലിയ ആഭരണങ്ങൾ, അവരുടെ ആഭരണങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്തു, അവർ സദഖയായിട്ട് കൊടുത്തു. ഇത് ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ തന്നെ വേറെ റിവായത്തിൽ കാണാം, ഫറായിത്തുഹുന്ന, ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലുള്ള റിവായത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാഅദ് കൊടുത്തു, അവരോട് ഉപദേശിച്ചു, അവരോട് സദഖക്ക് വേണ്ടി കൽപ്പിച്ചു. ഫറായിത്തുഹുന്ന യഹ്വീന ഇലാ ആദാനിഹിന്ന വഹുലൂഖിഹിന്ന യദ്ഫഉന ഇലാ ബിലാലിൻ. ഈ റിവായത്ത് വേറെ റിവായത്താണ്. ഈ റിവായത്തും ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഫറായിത്തുഹുന്ന, ആ സ്ത്രീകളെ ഞാൻ കണ്ടു, യഹ്വീന ഇലാ ആദാനിഹിന്ന വഹുലൂഖിഹിന്ന. ഇതാണ് അവിടെ തെളിവ്. അവർ അവരുടെ കൈകൾ നീട്ടുന്നു, ഇല ആദാനിഹിന്ന ഉദുനുൻ ചെവി, അവരുടെ ചെവികളിലേക്ക്, വഹുലൂഖിഹിന്ന ഹൽഖ് ഹുലൂഖ് അവരുടെ മാറുകളിലേക്കും അവരുടെ കഴുത്തുകളിലേക്കും. തെളിവ് മനസ്സിലായല്ലോ. അവർ അവരുടെ കൈകൾ നീട്ടി ധർമ്മം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒന്നാമത്തെ റിവായത്തിൽ വന്നത് അവർ അവരുടെ ആഭരണങ്ങൾ ധർമ്മമായിട്ട് കൊടുത്തു എന്നാ. വേറെ റിവായത്തിൽ അതിന്റെ ഒന്നുകൂടി വിശദീകരണം, ആ ആഭരണങ്ങൾ ഏതാന്നുള്ളത് മനസ്സിലായത്, അവർ കാതുകളിലും അവരുടെ കഴുത്തുകളിലും അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളാണ്. അതാണ് എന്ത് പറഞ്ഞത്, ഹദീസിന്റെ പ്രയോഗം തന്നെ, യഹ്വീന ഇല ആദാനിഹിന്ന വഹുലൂഖിഹിന്ന, അവർ അവരുടെ ചെവികളിലേക്കും കാതുകളിലേക്കും അവരുടെ കഴുത്തുകളിലേക്കും അവരുടെ കൈകൾ നീട്ടി, എന്നിട്ട് അവർ ബിലാൽ റളിയല്ലാഹുവിനെ പിടിച്ചു കൊടുത്ത ആ തട്ടത്തിലേക്ക് ഈ ആഭരണങ്ങൾ ഇട്ട് കൊടുത്തു. അതിന്റെ മൂന്നാമത്തെ റിവായത്തിൽ വന്നിട്ടുള്ളത് പ്രത്യേക, അതിന്റെ ഒന്നുകൂടി വിശദീകരണം, സ്ത്രീകൾ എന്ത് ചെയ്തു, തുൽഖിൽ മർഅത്തു, സ്ത്രീകൾ ഇട്ടുകൊടുക്കുന്നു സദഖ, സദഖയായിട്ട് നൽകുന്നു. ഖുർസഹ, എന്താണ് ഖുർസ്, വസിഹാബഹ, ഖുർസും സിഹാബും. സ്ത്രീകൾ കൊടുത്തത് എന്താണ്, ഒന്ന് ഖുർസ് കൊടുത്തു, രണ്ടാമത് കൊടുത്തത് എന്താണ്, സിഹാബ് കൊടുത്തു. ആ ഖുർസും സിഹാബും എന്താണ്, അതിന് ഔനുൽ മഅബൂദിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം പറഞ്ഞുതരാം. ഖുർസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുവ അൽ ഹൽഖത്തു സഗീറത്തു മിനൽ ഹുലിയി, ആഭരണത്തിന്റെ ചെറിയ വട്ടക്കണ്ണി, റിങ്. അതേപോലെ തന്നെ ഹൽഖത്തു ദഹബി വൽ ഫില്ല, വെള്ളിയുടെ സ്വർണത്തിന്റെ ഹൽഖത്ത്, റിങ്ങുകൾ. ഔ ഹൽഖത്തുൽ ഖുർത്ത്, അല്ലെങ്കിൽ ഖുർത്ത്, ഖുർത്ത് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് കമ്മല്. ഇതൊക്കെയാണ് എന്തിനു അർത്ഥം കൊടുത്തിട്ടുള്ളത്, ഹിർസിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്വർണത്തിന്റെ വെള്ളിയുടെ റിങ്ങുകൾ, അല്ലെങ്കിൽ കാതിലണിയുന്ന കമ്മൽ പോലത്തത്, ഇതാണ് ഖുർസിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഖത്താബി, ഇമാം ഖത്താബിന്റെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുള്ളത് ഖിർസു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അൽ ഹൽഖത്തു, വളയം, റിങ്ങാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഹാബു, സിഹാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അൽ ഖിലാദത്തു, മാലയാണ്. ഇത് രണ്ടും സ്ത്രീകൾ കൊടുത്തു എന്നുള്ളതാണ്, ഏത്, അവരുടെ ഹിർസും അവരുടെ സിഹാബും. അപ്പൊ ഹിർസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുലിയുൽ ഉദുനി എന്ന് വേണമെങ്കിൽ പറയാം, കാതിൽ ധരിക്കുന്ന ആഭരണത്തിനാണ് ഹുർസ് ഹിർസ് എന്ന് പറയുന്നത്. സിഹാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുലിയുൽ ഉനുഖി വസ്സുദരി, മാറിലും കഴുത്തിലും അണിയുന്ന ആഭരണങ്ങളാണ് സിഹാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ മൂന്ന് രിവായത്തുകൾ, ഒന്നാമത്തെ രിവായത്തിൽ ആഭരണങ്ങൾ കൊടുത്തു, രണ്ടാമത്തെ രിവായത്തിൽ അവരുടെ കൈകൾ കാതുകളിലേക്കും അവരുടെ കഴുത്തുകളിലേക്കും നീട്ടി, മൂന്നാമത്തെ രിവായത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു അവർ അവരുടെ ഖുർസും സിഹാബും. ഖുർസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാതിലണിയുന്ന ആഭരണങ്ങൾ, സിഹാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കഴുത്തിലണിയുന്ന ആഭരണങ്ങൾ. അത് അവലിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇനി അതിന്റെ വേറെ റിവായത്തിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് വന്നു, ബുഖാരിന്റെ റിപ്പോർട്ടിൽ കാണാ, ഫവഅലഹുന്ന വഅമറഹുന്ന ബിസ്സദഖ ഫജഅലത്തിൽ മർഅത്തു തുൽഖി അൽഖുർത്ത. സ്ത്രീകൾ എന്ത് ചെയ്തു, ഇത് സഹാബ വനിതകളെ കുറിച്ചാണ് പറയുന്നത്, സഹാബ വനിതകളുടെ അമലിനെ കുറിച്ചാണ് പറയുന്നത്, ഖുർത്ത് എന്ന് തന്നെ ഈ ഹദീസിൽ വന്നു. ഫജഅലത്തിൽ മർഅത്തു തുൽഖി അൽഖുർത്ത വൽ ഖാതമ, ഖാതമ മോതിരം. അപ്പോ അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്തു, ഈ സഹാബ വനിതകൾ അവരുടെ മോതിരം ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അതിൽ വന്നിട്ടുള്ള എന്താണ് ഖുർത്ത്, ഖുർത്ത് എന്താ, ഇതിന്റെ ഷറഹില് ഫത്വുൽ ബാരിയിൽ കാണാ, ഖുർത്ത് അറിഞ്ഞ കാതിലണിയപ്പെടുന്നത്. എത്രത്തോളം ചോദിച്ചാൽ ഷഹ്മത്തുൽ ഉദുൻ, ചെവിക്കുറ്റി, ചെവിന്റെ കാത്, ഈ തൂങ്ങി നിൽക്കുന്ന സാധനം, അതിനാണെന്ത്, അവിടെ ധരിക്കുന്ന ആഭരണത്തിനാണ് ഖുർത്ത് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കമ്മൽ എന്ന് പറയും. അപ്പൊ ഇത് ഹദീസിൽ വ്യക്തമായിട്ട് തന്നെ വന്നു, ഖുർത്ത് അവർ ഊരി കൊടുത്തു എന്ന്. അപ്പൊ കുർത്ത് ധരിക്കുന്നത് അത് കാതിലാണ്, അത് ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, കാത് കുത്താം, ഇതാണ് നമുക്കുള്ള തെളിവ്. അപ്പൊ ആ ഹദീസിന്റെ വ്യത്യസ്തമായിട്ടുള്ള റിവായത്തുകളാണ്, അത് ഫത്വുൽ ബാരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കുർത്തിന്റെ വ്യാഖ്യാനം. സാധാരണ രീതിയിൽ അത് ധരിക്കാറുള്ളത് ഈ ചെവിക്കുറ്റിയിലാണെന്നുള്ളത് ഫത്വുൽ ബാരിയിൽ തന്നെ അതിന്റെ വ്യാഖ്യാനമായിട്ട് കാണാം.
അപ്പൊ ഈ ഹദീസിന്റെ വ്യത്യസ്തമായ റിവായത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സദഖ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ സഹാബ വനിതകൾ എന്ത് ചെയ്തു, അവരുടെ കാതിലുള്ളതും കഴുത്തുകളിലുള്ളതും ഊരിയിട്ട് കൊടുത്തു എന്നാണ്. അപ്പൊ കാതുകളിലുള്ളതാകുമ്പോ അതിൽ നമുക്കുള്ള തെളിവ് എന്താ, കാത് കുത്താം. ഈ ഹദീസ് ആണ് ഒന്ന് ഒരു തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത്, കാത് കുത്തുന്നത് ജായിസാണ് എന്നുള്ളതിന്റെ തെളിവ്. കാരണം ഇത് സ്വഹാബ വനിതകളുടെ പ്രവൃത്തിയാണ്, അവരുടെ അമലാണ്. രണ്ടാമത്തെ തെളിവ്, രണ്ടാമത്തെ തെളിവ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസാണ്, ഹദീസു ഉമ്മിസറ, ഉമ്മുസറിന്റെ ഹദീസ്. ആ ഹദീസിൽ പറയുന്നത് എന്താ വെച്ചാല്, 11 സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ്. ഈ ഹദീസിന്റെ മാത്രം ഷറഹുകള് രചിക്കപ്പെട്ടിട്ടുണ്ട്, ഉലമാക്കളുടെ പ്രത്യേകമായിട്ടുള്ള ദർസുകൾ മണിക്കൂറുകളോളം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഈ പെണ്ണുങ്ങൾ തുറന്ന് പറയണം. അപ്പൊ ഒരു നല്ല ഭർത്താവ് എങ്ങനെ ഇരിക്കണം, ആ ഭർത്താവിന്റെ സിഫാത്തുകൾ എന്തൊക്കെയാണ്, അവരുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഭർത്താവ് ആരാണ്, എങ്ങനെയുള്ള ഭർത്താവാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു ഭർത്താവ് സ്ത്രീയോട് പെരുമാറേണ്ടത്, ഒരു ഭർത്താവ് ഒരു സ്ത്രീ ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്, അതൊക്കെ പറയുന്ന ഉലമാക്കൾ ദീർഘമായിട്ട് വിശദീകരിച്ച ഫായിദകൾ വിശദീകരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഹദീസ് ഉമ്മിസർ. ആ ഹദീസ് പ്രസിദ്ധമായത് അങ്ങനെയാണ്. അതിൽ ഈ 11 സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് തുറന്നു പറയണം. അവർ ഇരിക്കുമ്പോൾ തന്നെ പറയുന്നത് ഒരു മറയില്ലാതെ തുറന്നു പറയാന്നുള്ള അവരുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങളെ കുറിച്ച്, അത് വേറെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആ ഹദീസ് നിവേദനം ചെയ്യുന്നത് ആയിഷത്തു റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. ആ ഹദീസിൽ 11 പെണ്ണ് പറഞ്ഞു. ആ 11 സ്ത്രീയാണ് ആര്, ഉമ്മുസർ. അവർ അവരുടെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്, ഭർത്താവിന്റെ ഗുണങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. എല്ലാവരും പറയുന്നുണ്ട്, നല്ല ഗുണങ്ങളും പറയേണ്ട, അതല്ലാത്തതൊക്കെ ഓരോ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ദീർഘമായിട്ട് ഫായിദകളുള്ള ഒരു ഹദീസാണത്. അതിൽ 11 സ്ത്രീ പറഞ്ഞു, ആര്, ഉമ്മുസർ. അവർ അവരുടെ ഭർത്താവിന്റെ സിഫാത്തുകൾ പറയാണ്, സൗജി അബൂസർഇൻ, എന്റെ ഭർത്താവ് അബൂസർ ആണ്. ഉമ്മുസർ എന്റെ ഭർത്താവാണ്, അബൂസർ. വമ അബൂസർഇൻ, ആരാണ് അബൂസർ എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അത് മറ്റുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അവരുടെ കരാർ അതാണ് ഭർത്താക്കന്മാരെ കുറിച്ച് പറയാന്നുള്ളത്. അപ്പൊ എന്റെ ഭർത്താവ് അബൂസർ ആണ്, ആരാണ് അബൂസർ എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അനാസമിൻ ഹുലിയിൻ ഉദുനയ്യ, ഇതാണ് നമുക്കുള്ള തെളിവ്. ആരാണ് അബൂസർ? എന്റെ രണ്ട് ചെവികളും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചവനാണ്. അനാസമിൻ ഹുലിയിൻ ഉദുനയ്യ, എന്റെ രണ്ട് ചെവികളും. അതിന്റെ വ്യാഖ്യാനത്തിൽ വന്നിട്ടുള്ളത് ആഭരണങ്ങൾ കൊണ്ട് ചെവികൾ നിറക്കുക, ചെവിന്റെ കനം തൂങ്ങിയിട്ട് ചെവി ഇങ്ങനെ ആടിക്കളിക്കുക ആഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട്. ഈ ഹദീസിന്റെ ഫായിദയിട്ട് പറഞ്ഞു, പെണ്ണുങ്ങൾ ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, അത് നമുക്ക് ഹദിയ കൊടുക്കാം. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ അവർ ഇഷ്ടപ്പെടും. അബൂസർ എന്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞപ്പോ ആ പെണ്ണ് ആദ്യം പറഞ്ഞത്, ഉമ്മുസർ ആദ്യം പറഞ്ഞത്, എനിക്ക് ആഭരണങ്ങൾ വാങ്ങി തന്ന ആളാണ് ആര്, എന്റെ ചെവികളിൽ ആഭരണങ്ങൾ നിറച്ചു തന്ന ആളാണ് ആര്, അബൂസർ എന്റെ ഭർത്താവ്. ആദ്യം പറഞ്ഞെടുത്ത് പറഞ്ഞൊരു ഗുണം അതാണ്. അപ്പൊ സ്ത്രീകളുടെ ഒരു തബിയത്ത് അതാണ്. നേരത്തെ പറഞ്ഞ ആയത്തിലും പറഞ്ഞല്ലോ, ആഭരണമാണ് ഈച്ച് വളർത്തപ്പെടുന്നതെന്ന് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഉമ്മുസർ പറഞ്ഞത്, എന്റെ രണ്ട് ചെവികളും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചവനാണ് ആര്, അബൂസർ എന്റെ ഭർത്താവ്. ഭർത്താവിന്റെ ഗുണങ്ങൾ പറയണം. ഈ ഹദീസ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, ആയിഷ ബീവിനോട് പറയണ, കുൻതു ലകിക അബീസർ ഇൻ ലി ഉമ്മുസർ ഇൻ. അതിലാണ് പോയിന്റ്. ആയിഷ ബീവിനോട് പറയണ, ഉമ്മുസർ ഇൻ അബൂസർ ഏതുപോലെയാണോ ആയിഷ, അതേപോലെയാണ് നിനക്ക് ഞാൻ, ആ അബൂസറിനെ പോലെയാണ് ഞാനെന്നാ പറഞ്ഞത്. അബൂസർ ആരാണ്? ഭാര്യന്റെ രണ്ട് കാതുകളും ആഭരണം കൊണ്ട് നിറച്ചവനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, ആയിഷ ബീവിനോട് പറഞ്ഞത്, കുൻതു ലകി കഅബീസറിൻ ലി ഉമ്മുസറിൻ, ഉമ്മുസറിൻ അബൂസർ ഏതുപോലെയാണോ അതേപോലെയാണ് ആയിഷ നിനക്ക് ഞാൻ നിനക്ക്. അപ്പൊ അബൂസറിനെ പോലെയാണ് ഞാൻ നിനക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിചയപ്പെടുത്തി. അപ്പൊ അവിടെ അബൂസർ ചെയ്തതിന്റെ ചെയ്ത ഒരു കാര്യം ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് ഉലമാക്കള് ഈ ഹദീസ് ബുഖാരി ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. അപ്പൊ ഇവിടെ കാതുകളിൽ ആഭരണം ധരിക്കണമെങ്കിൽ എന്ത് വേണം, കാത് കുത്തണം. ഈ ഹദീസ് വെച്ചിട്ട് അവർ പറഞ്ഞു ജായിസാണ് കാത് കുത്തല്. ഇതാണ് അവർ രണ്ടാമത്തെ തെളിവ് പിടിച്ചത്. ഇനി ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ രണ്ട് ഹദീസുകളെയും വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം, നമ്മൾ അവലംബാക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ തുഹഫത്തുൽ മൗദൂദിൽ അൽ ബാബുൽ ആഷിർ 10 ബാബില് ഒരു അധ്യായം തന്നെ, ഫീ സഖബി ഉദിനി സബീ വൽ ബിൻതി, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കാതു കുത്തുന്ന അധ്യായം എന്നാണ് അതിന്റെ പേര്. 10 അധ്യായത്തിന്റെ പേര് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കാതു കുത്തുന്ന അധ്യായം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഹദീസുകൾ അതിൽ അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചു. മുസറയിന്റെ ഹദീസും നേരത്തെ പറഞ്ഞ സഹാബ വനിതകളുടെ അമലും. ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇബിൻ ഖയ്യം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാൻ ശ്രദ്ധിച്ചു കേട്ടോ, അഹ്ലു സുന്നയുടെ ഉലമാക്കള് ഒരു വിഷയത്തെ മനസ്സിലാക്കുന്ന രീതിയാണ് പറഞ്ഞത്. ഈ രണ്ട് ഹദീസിനെ വെച്ചിട്ട് ഖുർസ് ഹുവാൽ ഹൽക്കത്തുൽ മൗദൂത്തുൽ ഫിലൂദിന് ഖുർസ് എന്താണെന്ന് വിശദീകരിക്കാണ്. ചെവിയിൽ ധരിക്കുന്ന കണ്ണി പോലുള്ളതാണ് ഖുർസ്. എന്നിട്ട് പറയണം കേട്ടോ, വയക്ഫി ഫീ ജവാസിഹി, ഇത് അനുവദനീയമാണെന്നുള്ളതിന് മതി, തെളിവായിട്ട് മതി. ഇൽമുല്ലാഹി വറസൂലിഹി ബിഫിഇലിൻ നാസി ലഹു വഇഖ്റാറിഹിം അലാ ദാലിക, ജനങ്ങൾ ചെയ്തത് അല്ലാഹ് അറിഞ്ഞു, റസൂൽ അറിഞ്ഞു, അവരുടെ ഫിഇൽ അവരുടെ അമല്. വൈഖറാറിഹിം അലാ ദാലിക, അത് അവർ അംഗീകരിച്ചു കൊടുത്തു, അല്ലാഹ് അംഗീകരിച്ചു കൊടുത്തു, റസൂലും അതിന് അനുമതി കൊടുത്തു. മനസ്സിലാണ്ടോ, ഇങ്ങനെയാണ് ഉലമാക്കൾ തെളിവ് പിടിക്കൽ. അല്ലാഹ് അതറിഞ്ഞു, റസൂൽ അതറിഞ്ഞു, എന്ത് ജനങ്ങൾ ചെയ്തതറിഞ്ഞു, അത് അവർക്ക് അംഗീകാരം കൊടുത്തു. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നത് ഫലൂ കാന മിമ്മാ യുൻഹാനഹു ലനഹാ അൽ ഖുർആനു വസ്സുന്ന, കാതു കുത്തുന്നത് വിരോധിക്കപ്പെട്ടതായിരുന്നെങ്കിൽ ഖുർആനും സുന്നത്തും അത് വിലക്കുമായിരുന്നു. സഹാബ വനിതകളോട് അല്ലാഹു റസൂൽ പറയുമായിരുന്നു ഇത് പറ്റൂല, ഇത് ഹറാമാണ്, അത് നിങ്ങൾക്ക് മംനുവാണ്, അത് നിങ്ങൾക്ക് മനഹി വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളത് അല്ലാഹു റസൂലും പറയുമായിരുന്നു. അത് അവരത് അല്ലാഹു റസൂൽ ഖുർആനും സുന്നത്തും അത് വിരോധിക്കുമായിരുന്നു. അപ്പൊ ആളുകൾ ചെയ്തത് അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്, റസൂൽ അറിഞ്ഞിട്ടുണ്ട്, അവരത് അംഗീകരിച്ചു. മനസ്സിലാണ്ടല്ലോ, അത് വിരോധിക്കപ്പെട്ടതായിരുന്നെങ്കിലേ മനസ്സിലാക്കണം, കാരണം അതിന്റെ പേരിൽ വീട്ടിൽ കലഹം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പേരിൽ കലഹ, കാത് കുത്തൂല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ. ഈ പറഞ്ഞ തെളിവുകൾ ഇതിനെ വെച്ചിട്ടാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇത് വിരോധിക്കപ്പെട്ടതായിരുന്നെങ്കിൽ ഖുർആനും സുന്നത്തും എന്ത് അത് പാടില്ല എന്ന് അവർക്ക് വിരോധിക്കപ്പെട്ടതാണെന്നുള്ളത് പറഞ്ഞെടുക്കുമായിരുന്നു, ഖുർആനും സുന്നത്തും അത് വിരോധിക്കുമായിരുന്നു എന്നുള്ളത് ആ ബാബില് അദ്ദേഹം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇത് മാത്രമല്ല, ഇമാം സൈലഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി മദ്ഹബിൽ പ്രഗൽഭനായ പണ്ഡിതൻ അദ്ദേഹം പറയാണ്, വഖദാ യജൂദു സഖബു ഊദിനിൽ ബനാതിൽ അത്ഫാൽ ലിഅന്ന ഫീഹി മൻഫഅത സീന, ഇതിൽ സീനത്ത് എന്നുള്ള ഒരു ഉപകാരം പെണ്ണുങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പെൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ഇബ്നു കസീർ പറഞ്ഞതുപോലെ ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞു, കാത് കുത്തുന്നത് എന്തിനാ, ലിത്തസയ്യുനി വത്തജമ്മുലിന, സീനത്തിന് വേണ്ടിയിട്ടാണ്, തജമ്മുലിന് വേണ്ടിയിട്ടാണ്, ഒരു കൗതുകം ഭംഗിക്ക് വേണ്ടിയിട്ട്, അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നത്. ആ ഒരു ഉപകാരം ഇതിലുണ്ട്, ആ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് കാത് കുത്തുന്നത്. ഇത് പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞ ന്യായം എന്താ വെച്ചാൽ, ഇത് അള്ളാഹുവിന്റെ ഖിൽഖത്തിനെ മാറ്റി മറിക്കലാണ്, ഇത് മുസ്ലത്താണ്, ഇത് തശ്വീഹാണ്. തശ്വീഹ് എന്ന് പറഞ്ഞാൽ വൈരൂപ്യം ഉണ്ടാക്കല്, മുസ്ലത്ത് എന്ന് പറഞ്ഞാല് അംഗവിച്ഛേദം ചെയ്യല്, ഇത് വേദനിപ്പിക്കലാണ് എന്നുള്ളതാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞത്. പക്ഷെ ഈ കാത് കുത്തുന്നത് അതിൽ പെടൂല എന്നുള്ളതാ ഈ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ആ മുസ്ലത്തിലോ തശ്വീഹിലോ അള്ളാഹുവിന്റെ ഖിൽഖത്തിനെ മാറ്റി മറിക്കുന്നതിലോ കാതുകുത്തൽ പെടൂല. വേറെ ചില സംഗതികളൊക്കെ അതിൽ വരുന്നുണ്ട്, അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അലസുന്നയുടെ ഉലമാക്കൾ വിശദീകരിച്ച പോലെ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതിൽ സൈല ഈ പറഞ്ഞത് എന്താണ്, ഇത് ഈ സീനത്തി എന്നുള്ള ഒരു ഉപകാരം ഈ കാതുകുത്തുന്നതിലുണ്ട്. മാത്രമല്ല, വക്കാൻ യുഫ് അലുദാലി കഫീ സമനഹി അലി സ്വലാത്തു വസ്സലാം ഇലാ യൗമിന ഹാദാ മിൻ ഗൈരി നകീരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തന്നെ ഇത് ചെയ്തു പോരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സാബവിന്റെ ചെയ്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് ഇലാ യൗമിന ഹാദാ, ഇന്ന് വരെ സ്ത്രീകൾ അത് ചെയ്തു പോരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. സൈലഖി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ തെളിവുകളാണ് ഇത് ജായിസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അഹ്ലു സുന്നയുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. നാല് മദ്ഹബിന്റെ ഇമാം, പിന്നെ നാല് മദ്ഹബിൽ മുഅ്തമദായിട്ടുള്ള അഭിപ്രായവും ഇതന്നെയാണ്. ഈ നിലപാട് തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇത് ജായിസ് ആണ് എന്നുള്ളതാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല രണ്ടിനും മറുപടി പറയുന്നുണ്ട്. ഏത്, ഇത് പാടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ തെളിവ് എന്താ, അവരതിന് പ്രത്യേകം തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് വേദനിപ്പിക്കലാണ്, ഇത് അത്ര മുഹിമായിട്ടുള്ള ഒരു സംഗതി, ലറൂറാത്തായിട്ടുള്ള സംഗതി ഒന്നല്ലത്, അതിനു വേണ്ടിയുള്ള അലങ്കാരം ഒന്നും അല്ലത്, ഇത് വേദനിപ്പിക്കാനുള്ള ചെയ്യുന്നത്. അപ്പൊ അതിന് മാത്രമല്ല അലസീനത്തൊന്നുമില്ല, വേദനിപ്പിക്കാൻ മാത്രമൊന്നുമില്ല ഇതിൽ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതല്ലാതെ അതിന് പ്രത്യേകമായിട്ട് നെസ്സായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഇത് വിരോധിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഹറാമാണ് എന്നുള്ളതിന് അല്ലെങ്കിൽ മുസ്ലത്താണ് എന്നുള്ളതിന് വേറെ തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. അവര് പറയുന്നത് ഇത് വേദനിപ്പിക്കുകയാണ്, അതിന് മാത്രമുള്ള ഒരു മനഃഫാത്ത് ഇതിൽ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ രൂപത്തിലാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ പോകുന്നത്. അതിന് ഒരു മറുപടി എടുത്തു ഷെയ്ഖ് ഫൗസാൻ അഫില്ലോ രണ്ട് രൂപത്തിൽ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടികളെ ചെവിയിൽ ആഭരണം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് കാതു കുത്തുന്നതിന് എന്തില്ല, ലാ ബഹ്സ തെറ്റില്ല, കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ തെളിവ് ഉദ്ധരിച്ചു. നബിസ്വല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ട്, അധിക ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, നബിസ്വല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെന്തില്ല, തെറ്റില്ല. ഇങ്ങനെ ആഭരണം അണിയുന്നതിന് വേണ്ടി കാതു കുത്തുന്നതിന് തെറ്റില്ല. എന്നിട്ട് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് അമ്മ കൗനുഹുലിമുൽ ജാരിയ, എന്നാൽ അത് പെൺകുട്ടിക്ക് വേദന ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതിന് അദ്ദേഹം കൊടുക്കുന്നത് ഇതിനൊരു മക്സദ് ഉണ്ട്, അതെന്താണ്, ഒരു മൻഫായത്ത് ഇതിലുണ്ട്, ഉപകാരമുണ്ട്. അതെന്താണ്, സീനത്താണ്, തജമ്മുലാണ്. ആ ഒരു മൻഫായത്ത് ഉണ്ട്. ആ മൻഫായത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിന് ചെറിയൊരു വേദന മാത്രമേ ഇതിലുള്ളൂ, അതിന് വിരോധമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചികിത്സക്ക് വേണ്ടിയിട്ട് നമ്മൾ വേദന ഉണ്ടാക്കുന്നുണ്ട്, മുറിവുണ്ടാക്കുന്നുണ്ട് ശരീരത്തിൽ. മാത്രമല്ല ഇതിന്റെ വേദന എന്നുള്ളത് അദ്ദേഹം പറയുന്നത് കൂടുതൽ വേദനയൊന്നും വല യുഅസ്സിറു അലൈഹാ കസീറ കൂടുതൽ വേദനയൊന്നും ഇതിലില്ലേനും എന്നുള്ളത് ഷെയ്ഖ് ഫൗസാൻ അഫില്ലാഹുള്ള വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫത്വയിൽ. ഇതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയിലും ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിലൊരു ഉപകാരമുണ്ട്, ഒരു മൻഫഅത്ത് ഉണ്ട്, അത് സീനത്താണ്, തജമ്മുലാണ്. അദ്ദേഹത്തിന്റെ വാചകം അസ്സഹീഹു, സ്വഹീഹായിട്ടുള്ള അഭിപ്രായം അന്നസഖബൽ ഉദ്നി ലാ ബഅസബിഹി, കാതു കുത്തുക എന്നുള്ളത് എന്താ, ലാ ബസബി, അതിന് തെറ്റില്ല. ലിയന്ന ഹാദ മിനൽ മഖാസിദി അല്ലതി യതവസ്സലു ബിഹാ ഇലാ തഹല്ലുൽ മുബാഹ്, കാരണം അനുവദനീയമായ ആഭരണങ്ങൾ അണിയാനുള്ള ഒരു മാർഗമാണിത്. വഖദ് സബത അന്ന നിസാ സ്വഹാബ കാന ലഹുന്ന ഖറാസുൻ യൽബസ്നഹാ ഫി ആദാനിഹിന, കണ്ടോ നേരത്തെ പറഞ്ഞ ഹദീസിനാണ് ഇബ്നു സൈമിന് തെളിവേറ്റ് കൊണ്ടുവരുന്നത്. സ്വഹാബ വനിതകൾക്ക് എന്തുണ്ടായിരുന്നു, അഖറാസുകൾ ഉണ്ടായിരുന്നു, അതവർ അവരുടെ ചെവികളിൽ അവരുടെ കാതുകളിൽ അവർ ധരിക്കാറുണ്ടായിരുന്നു. വഹാദ തഅദീബു തഅദീബിൻ ബസീതുൻ, ഇത് വേദന ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബസീത്താണ്, ബസീത്താണ് ഖഫീഫാണ്, ചെറിയൊരു വേദന മാത്രമേ ഇതിലുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഇബ്നു സൈമീൻ റഹ്മത്തുള്ളാഹി. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ദർസിൽ ഈ കാര്യം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് ജായിസാണെന്നുള്ളത്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ പറഞ്ഞ തെളിവുകളാണ് അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുള്ള, മുബാഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള തെളിവുകളാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ജായിസാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് മംനുവാണ്, ഹറാമാണെന്ന് പറയുന്ന ആളുകൾ വേറെ തെളിവുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവർ പറയുന്നത് ഇത് മുസ്ലത്താണ്, ഇത് തശ്വീഹാണ്, അതല്ലെങ്കിൽ അതിന് ആ വേദനിപ്പിക്കാൻ മാത്രം ഒരു മൻഫഅത്ത് ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളത് പറയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് മുസ്ലത്തോ അല്ലെങ്കിൽ തശ്വീഹോ ഇത് അള്ളാഹുവിന്റെ ഖിൽഖത്തിനെ മാറ്റിമറിക്കലോ അല്ല എന്നുള്ളതാണ് ഈ ഉലമാക്കളെ വിശദീകരിച്ചിട്ടുള്ളത്. അല്ല എന്ന് പറയാനുള്ള തെളിവ് നേരത്തെ പറഞ്ഞ തെളിവുകളാണ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കലല്ല, അല്ലെങ്കിൽ ശരീരത്തെ വിരൂപമാക്കൽ അല്ല, അതല്ലെങ്കിൽ ഇതിലെന്തില്ല അംഗഭംഗം വരുത്തുന്ന ഒരു വിഷയം ഇതിൽ വരുന്നില്ല എന്നുള്ളത് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി മൂക്ക് കുത്തുന്നത്, മൂക്ക് കുത്തുന്നതിനെ സംബന്ധിച്ചും ജായിസാണ് എന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ലജ്നത്ത് ദായിമയുടെ ഫത്വ അതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് ഞാൻ നേരത്തെ പറഞ്ഞ ഫത്വയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് എന്ത് മൂക്ക് കുത്തുക എന്നുള്ളതും ജായിസാണ്. എന്നാൽ അവർ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, അതെന്താ, ഒരു പ്രത്യേകം മതവിഭാഗത്തിന്റെ മാത്രം അടയാളമായിട്ട് അത് പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അതിലൊരു തഷ്ബീഹ് വരരുത്. അത് പ്രത്യേക ഒരു മതവിഭാഗത്തിന് അല്ലെങ്കിൽ പ്രത്യേകം അല്ലെങ്കിൽ കാഫിറുകളുടെ കുഫാറുകളുടെ അതല്ലാത്തവരുടെ പ്രത്യേകം ഒരു ആചാരമായിട്ട് അത് അത് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മുസ്ലിം സ്ത്രീകള് പെണ്ണുങ്ങള് അങ്ങനെ കാതു കുത്തുന്നത് പോലെ മൂക്ക് കുത്തുന്ന ഒരു ആദത്തുണ്ടെങ്കിൽ അത് ജായിസാണ് എന്നുള്ളത് വരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ അബുദാബുദിന്റെ ഷറഹിൽ അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിച്ചു, കാതു കുത്തുന്നത് പോലെ മൂക്ക് കുത്തുന്നത് ജായിസാണോ? അദ്ദേഹം പറഞ്ഞത് ഇത് അജറത്ത് ആദത്തു നിസാഇബി തജമ്മുൽ ബിഹാദാ ഫലാ ബഅ്സബി, അങ്ങനെ ഒരു ആദത്ത് ഉണ്ടെങ്കിൽ, ഒരു പതിവുണ്ടെങ്കിൽ, ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അതിനെന്തില്ല, സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്ന ഒരു ആദത്ത് അവിടെ ഉണ്ടെങ്കിൽ ഫലാബസബി അതിന് തെറ്റില്ല. വയക്കൂനു മിസ്ല സഖബിൽ ഉദനി, ചെവി കാതു കുത്തുന്നത് പോലെ തന്നെയാണ് അതും. വക്കാന ഹാദ മൗജൂദൻ ഹത്ത സമാനിൻ കരീബ വലക്കിന്നഹു തുരിക ഫി ഹാദ സമാനി, അത് അടുത്ത കാലം വരെ അത് ഉണ്ടായിരുന്നു, എന്നാൽ ഈ അടുത്ത കാലത്താണ് അത് പിന്നീട് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹത്തിന് വിശദീകരിക്കുന്നുണ്ട്. എന്തിനെ സംബന്ധിച്ച്? കാതു കുത്തുന്നതിനെ സംബന്ധിച്ച്. ഇത് അല്ല, ചെവി അല്ല, മൂക്ക് കുത്തുന്നതിനെ സംബന്ധിച്ച്. ഇതേപോലെ തന്നെ ലജ്നത്ത് ദാഇമിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, ഹൽ യജൂസു വദ് സിമാമി അലൽ അൻഫിലിൽ മർആ, ചോദ്യം തന്നെ അങ്ങനെയാണ്, സ്ത്രീകൾക്ക് ഈ മൂക്ക് കുത്തുന്നത്, മൂക്ക് കുത്തി അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, അതിനു വേണ്ടിയിട്ട് മൂക്ക് കുത്തുന്നത്, സിമാമ് കടിഞ്ഞാൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, അതിനു വേണ്ടിയിട്ട് ഓട്ടുണ്ടാക്കുക, ദോര ഉണ്ടാക്കുക, മൂക്ക് കുത്തി അത് ധരിക്കുന്നത് ജായിസ് ആണോ, അങ്ങനെ സിമാമ് വെക്കുന്നത് ജായിസ് ആണോ, അതിന് അവർ കൊടുക്കുന്നവരുടെ ഹുക്മ് സിമാമി ഫിൽ അൻഫി യജൂസു, അത് ജായിസ് ആകുന്നു. ലിഅന്ന സഖബൽ അൻഫി ലിസ്സീനതി വലൈസ ലിൽ ഈദായി ഔ തഗ്യീരി ഖൽഖില്ല, ഇതെന്തല്ല, ഇത് അള്ളാഹുവിന്റെ ഖൽക്കിനെ മാറ്റിമറിക്കലോ ശരീരത്തെ പീഡിപ്പിക്കലോ അല്ല, അത് ജായിസാണ്. സീനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൂക്ക് കുത്തുക, മൂക്ക് കുത്തി ധരിക്കുക, അതെന്താണ്, ജായിസ് ആകുന്നു എന്നുള്ളത് ലജ്നയുടെ ഫത്വയാണ് അതിൽ വന്നിട്ടുള്ളത്. ഇബ്നു സൈമി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഇതിൽ ശ്രദ്ധിക്കണം. ഇബ്നു സൈമി പറയുന്നത് എന്താ വെച്ചാൽ, അതിലൊരു മുസ്ലിത്ത് വരുന്നുണ്ട്, അഹുൽ ഇൽമിൽപ്പെട്ട ആളുകൾ ഇതിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, ഇതിലൊരു തശ്വീഹും മുസ്ലത്തും വരുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വലാക്കിന്നഹു ഫീഹി മുസ്ല വതശ്വീഹും ലിൽ ഖിൽഖത്തി ഫീമാ നറ, നമ്മൾ കാണുന്നത് പോലെ ഈ മൂക്ക് കുത്തുന്നതിൽ എന്ത് വരുന്നുണ്ട്, ഒരു മുസ്ലത്തും തശ്വീഹും വരുന്നുണ്ട്. മുസ്ലത്ത് അതിൽ അംഗഭംഗം വരുത്തല്, തശ്വീഹ് ഒരു വൈരൂപ്യ ഉണ്ടാക്കല്, അത് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ പറയുക, വലഅല്ല ഖൈറനാ ലാ യറദാലിക, എന്നാൽ ഇതല്ലാത്ത ഉലമാക്കൾക്ക് വേറെയും അഭിപ്രായം അതിലുണ്ടായേക്കാം. ഫൈദാ കാനത്തിൽ മറുത്തു ഫി ബലദിൻ യുഅദ്ദു തഹല്ലിയത്തിൽ അൻഫി ഫീഹാ സീനതൻ വതജമ്മുലൻ ഫലാ ബഅസ ബിസഖ്ബിൽ അൻഫി ലിതഅലീഖിൽ ഹില്യതി അലൈഹി, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു പെണ്ണ് ഇങ്ങനെ മൂക്ക് കുത്തുന്ന, മൂക്കിൽ ആഭരണം ധരിക്കുന്ന ഒരു ആദത്തുള്ള നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ, അതുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാചകം കൂടി വായിച്ചുതരാം. കാനത്തിൽ ഇതാ ഫൈദാ കാനത്തിൽ മറുത്തു ഫി ബലദിൻ, ഒരു പെണ്ണൊരു നാട്ടിലാണ്, ആ നാട്ടിൽ യുഅദ്ദു തഹല്ലിയത്തിൽ അൻഫി ഫിഹാ സീന, മൂക്ക് കുത്തുന്നത് അല്ലെങ്കിൽ മൂക്കിൽ ആഭരണങ്ങൾ ധരിക്കുന്നത് ഒരു സീനത്തായിട്ട് തജമ്മുലായിട്ട് കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആദ്യത്തുള്ള ഒരു നാട്ടിലാണെങ്കിൽ ഫലാ ബഅസ, എങ്കിൽ അവർക്ക് തെറ്റൊന്നുമില്ല. ബിസഖ്ബിൽ അൻഫി, മൂക്ക് കുത്തുന്നതിന് ഈ തഅലീഖിൽ ഹില്യത്തി അലൈ, അതിൽ ആഭരണം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂക്ക് കുത്തുന്നതിന് വിരോധമല്ല. ഇതന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ഫത്വയിലുള്ളത്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമുക്ക് പ്രബലമായ അഭിപ്രായമായിട്ട് ജുംഹൂറും പറഞ്ഞിട്ടുള്ളത് എന്താണ്, ജായിസ് ആണ് ഇങ്ങനെ കാതു കുത്തുക എന്നുള്ളതും മൂക്ക് കുത്തുക എന്നുള്ളതും ജായിസ് ആണ്. അത് അവർക്ക് സീനത്താണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു അലങ്കാരമാണ്, ഒരു സൗന്ദര്യമാണ്, ഒരു ഭംഗിയാണ് എന്ത് ഈ ആഭരണങ്ങൾ ധരിക്കുക എന്നുള്ളത്. ആ ആഭരണങ്ങൾ ധരിക്കുന്നതിന് വേണ്ടിയിട്ട് കാതു കുത്തുക എന്നുള്ളതും മൂക്ക് കുത്തുക എന്നുള്ളതും ജായിസ് ആണ് എന്നുള്ളത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഈ സീനത്ത് അത് ആരുടെ മുന്നിലേ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ, അത് പിന്നെ ഒരു ഇസ്റാഫിലേക്ക് ദൂർത്തിലേക്ക് പോകാൻ പാടില്ല, അതൊക്കെ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അതൊക്കെ വേറെ, അതിന്റെ ഷുറൂത്തുകൾ വേറെ വരുന്നുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്യ ആണുങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് വേണ്ടി നിങ്ങളുടെ കൈക്കാലുകൾ ഇട്ടടിക്കരുത്, ആ രൂപത്തിലുള്ള ആയത്തുകളൊക്കെ ഖുർആൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷുറൂത്തുകളൊക്കെ വേറെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിതിൽ പറഞ്ഞത് ആവരണം എന്നുള്ളത് സ്ത്രീകൾക്ക് അനുവദനീയമാണ്, അതിലുള്ള ഒരു വസീലയാണ് കാതുകുത്തുക, മൂക്ക് കുത്തുക എന്നുള്ളത്. അത് ജായിസ് ആണ്, അത് മുസ്ലത്തോ തശ്വീഹോ അല്ല, അള്ളാഹുവിന്റെ ഖിൽഖത്തിനെ മാറ്റിമറിക്കലോ അല്ല. അതിന് ഈ തെളിവുകൾ അവർ കൊണ്ടുവന്നു. അപ്പോൾ പ്രബലമായ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ജായിസ് ആണ്, ഒരാൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇനി അത് പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു നസ് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അവർ പറയുന്നത് വേദനിപ്പിക്കലാണ്, അതേപോലെ തന്നെ മുസ്ലത്താണ്, തശ്വീഹാണ്, എന്നാലിത് മുസ്ലത്തും തശ്വീഹും അല്ല എന്നുള്ളത് ഈ പറഞ്ഞ ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് നസ്സൊന്നും അവർ തെളിവ് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇതാണ് ആ വിഷയത്തിലുള്ള രണ്ട് അഭിപ്രായങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ വിഷയം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് അമല് ചെയ്യാനുള്ള ഏറ്റവും സൂക്ഷ്മമായ നിലപാടനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക.